അങ്ങനെ ഇദ്ലാഷാഷിന്റെ കൂടെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ ഇസ്ലാമിനെ സഹായിക്കണം, ഇസ്ലാമിന്റെ ഉയർച്ച അത് പ്രതീക്ഷിച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇബ്ലാഷാഷിന്റെ കൂടെ കൂടെ അങ്ങനെ 120,000 കാൽനടക്കാരായിട്ടുള്ള പോരാളികളുണ്ട്. 33,000 അങ്ങനെ അവർ ബസ്റയിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ബസ്ര എന്ന് പറഞ്ഞാൽ അവർ ബസ്രയിലെ എത്തിയപ്പോഴേ ഇബ്ലാഷാഷ് എഴുന്നേറ്റ് നിന്ന് അവരോട് സംസാരിച്ചു. എന്നിട്ട് അവരെ പരസ്പരം ആ ബൈഅത്ത് പുതുക്കി. എന്നിട്ട് ഈ ഇബ്ലാഷാഷ് പറയണ ഹജ്ജാജ് കാരണം എന്താണ്, ഈ വലിയ തന്റെ കൂടെയുള്ള ഈ വലിയ സൈന്യം അതിലെന്താണ് ഈ ബ്ലാഷസ് വളരെ അദ്ദേഹം പോയിട്ടുണ്ട്, അതിൽ അത്ഭുതം കൂടി പോയിട്ടുണ്ട്. അപ്പൊ ഹജ്ജാജിനോട് ഈ ചെറിയ ആളുകളോട് നമ്മളെ യുദ്ധം ചെയ്യണം, അതിനെ നമുക്ക് ആരാ പോയി യുദ്ധം ചെയ്യാം, ഖലീഫന്റെ അടുത്ത് പോയിട്ട് യുദ്ധം ചെയ്യാം എന്നവർ പറഞ്ഞു. അങ്ങനെ ബസ്രയിലുണ്ടായിരുന്ന എല്ലാ ആളുകളും ബസ്രയിലുള്ള ഫുഖഹാക്കളും പണ്ഡിതന്മാർ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവിടെയുള്ള ഖുർആനിൽ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ, അതേപോലെ ശുയൂഖുകളും വൃദ്ധന്മാരായ ആളുകളും യുവാക്കളും എല്ലാവരും ഒന്നടങ്കം ആർക്ക് ബൈഅത്ത് ചെയ്തു? ഇബ്ലാഷാഷ് ബൈഅത്ത് ചെയ്തു. കാരണം പറഞ്ഞതുപോലെ ഹജ്ജാജ് അങ്ങേറ്റത വാലിയായിട്ടുള്ള ഭരണാധികാരിയാണ്. അദ്ദേഹത്തിനെതിരിൽ അദ്ദേഹം പറയുന്നതിനെതിരിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടേതായി തോന്നിയ കൊന്നുകളെ, അങ്ങനെ ഒരുപാട് ഐമ്മത്തിനും അദ്ദേഹം കൊന്നൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള രക്തക്കൊതിയനായിട്ടുള്ള ഭരണാധികാരിയാണ്. അപ്പൊ അദ്ദേഹത്തിനെതിരിൽ എല്ലാവരും അദ്ദേഹത്തിന് ഭയാറിയായി. പക്ഷെ അത് പാടില്ലാത്ത ബൈഅത്തായിരുന്നു. കാരണം എന്താണ്, നമ്മൾ പഠിച്ചതുപോലെ വ്യക്തമായിട്ടുള്ള കാണുന്നത് വരെ ഭരണാധികാരിക്ക് തിരിയാൻ പാടില്ല എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ആ ഫിത്നയിൽ ഒരു ഫിത്ന വന്നു കഴിഞ്ഞാൽ അതിൽ പല ആളുകളും അടിമപ്പെട്ടു പോകും, ചിലപ്പോ അതിൽ അതിലുണ്ടാകും പല തരക്കാരും പെട്ടുപോകും. അപ്പൊ അത് സംഭവിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്, അതിൽ നമുക്ക് എന്ത് ചെയ്യണം, ഗുണപാഠം ഉൾക്കൊള്ളാൻ കഴിയണം. അത് സംഭവിച്ചു പോയി, അതിന്റെ ഒരുപാട് എന്താണ് സൈഡ് എഫക്ടുകൾ, മോശമായ എഫക്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഈ ഉമ്മത്തിൽ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അതിൽ നമുക്ക് ഗുണപാഠം ഉൾക്കൊള്ളാൻ കഴിയണം. എന്താണ് അത്, ആ യുദ്ധം എങ്ങനെയാണ് പര്യവസാനിച്ചത്? ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേ സമാനമായ രൂപത്തിലാണെങ്കിൽ ഒരുപാട് യുവാക്കൾ മുന്നോട്ട് വരുന്നത്. സമാനമായ രൂപത്തിൽ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിന്ന് മുസ്ലിം ഭരണാധികാരികളുടെ അടുക്കലുള്ള അവരുടെ അടുക്കലുള്ള അക്രമങ്ങളും അവരുടെ അടുത്തുള്ള ദീനിന്റെ കാര്യത്തിലുള്ള വീഴ്ചകളും പറഞ്ഞുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഒരിക്കലും ഹജ്ജാജിനോട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്നത്തെ സൗദി അറേബ്യയിലുള്ള ഭരണാധികാരികളൊന്നും സാദൃശ്യപ്പെടാൻ കഴിയില്ല. അതിലൊക്കെ എത്രയോ അപ്പുറത്താണ് ഹജ്ജാജ് ഉണ്ടായിരുന്നത്. ഒരുപാട് ഭാവി വരക്കുന്ന ആളാണ്. പിന്നെ എങ്ങനെയാണ് എന്ത് ചെയ്യാൻ പറ്റുക? ഇന്നത്തെ ഭരണാധികാരികളുമായി അദൃശ്യപ്പെടുത്താൻ കഴിയുക, പ്രത്യേകിച്ച് സൗദി അറേബ്യയിലുള്ള ഭരണാധികാരികളുമായി. ശരി, അങ്ങനെ قال الحافظ ابن كثير وتفاقم الامام وكثر متابعه ابن الاشعث على ذلك അങ്ങനെ കാര്യം വളരെ കുടുംബിരിക്കുന്നു. ഇബ്നു അഷ്അസിനെ പിന്തുടരുന്ന ആളുകൾ കൂടി കൂടി വന്നു വന്നു കാര്യം വളരെ ഗുരുതരാവസ്ഥയിലെത്തി. وتفرقت الكلمة جدا مسلم സമുദായത്തിലെ ഐക്യം ചിന്ന ഭിന്നമായി തീർന്നു. അതവരവരെ ചെടിയായിരുന്നു. കാര്യം വളരെ ഗൗരവമായിട്ടുള്ള അവസ്ഥയിലെത്തി. അഥവാ മുസ്ലിം സമുദായത്തിലുള്ള ഭിന്നത അത് വീണ്ടും വീണ്ടും വിശാലമായി മാറുന്നു. അങ്ങനെ പിന്നീട് ഖലീഫയുടെ സൈന്യവും ഇബ്നു അഷ്അസിന്റെ സൈന്യവും എന്ത് ചെയ്തു? തമ്മിൽ ഒരേ സ്ഥലത്ത് അവരെ
قال القراء الذين خلعوا البيع ايها الناس قاتلوا عن دينكم ودنياكم
അങ്ങനെ ഖുർആൻ പണ്ഡിതന്മാർ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ തുടങ്ങി. എന്താ പറയാൻ തുടങ്ങിയത്? ജനങ്ങൾ നിങ്ങൾ യുദ്ധം ചെയ്യുകയും നിങ്ങളുടെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി, നിങ്ങളുടെ ദുനിയാവ് സംരക്ഷിക്കാൻ വേണ്ടി ഹജ്ജാജ് ചരിത്രത്തിലും ഖലീഫയിലും നിങ്ങൾ യുദ്ധം ചെയ്യുകയും എന്നാണ് പറഞ്ഞു പറയുന്നത്. നല്ല വാക്കാണ്. പക്ഷേ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ദീനിൽ ആ വാക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല, അനുവദനീയമായിരുന്നില്ല. ഖവാരിജികളെ കുറിച്ച് ആദ്യ കാലഘട്ടത്തിൽ എന്താണ് അലി ഇബ്നു അബി താലിബ് പറഞ്ഞിട്ടുള്ളത്? അവർ പറഞ്ഞ കാര്യം എന്താണ്? അധികാരം അല്ലെങ്കിൽ വിധിക്കാനുള്ള അവകാശം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന ആയത്താണ് ഖവാരിജികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോ അലി ഇബ്നു അബി താലിബ് എന്താ പറഞ്ഞത്? ആ കലിമത്ത് കൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ഒരു ബാത്തിലാണ് ലക്ഷ്യമാക്കുന്നത്. അപ്പോ സത്യമായിട്ടുള്ള ഒരു വാചകം അതിനെ തെറ്റായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ وقال عامر الشعبي وكان من الائمه اهل السنه والجماعه امام الشعبي بولون ആർ കൂട്ടത്തിൽ പെട്ടു പോയിട്ടുണ്ട്? ഇബ്നു അഷ്അസിന്റെ കൂട്ടത്തിൽ പെട്ടു പോയിട്ടുണ്ട്. ഫിത്നയിലാണ് പെട്ടു പോയി. അപ്പോ കാരണം കാര്യം അത്രക്ക് ഉണ്ടായിരുന്നു, സംശയാസ്പദമായിരുന്നു ആ കാലഘട്ടത്തിൽ. وكان من الائمه لكن ابن الاشعث فتنه അദ്ദേഹം ഇമാമായിരുന്നു. പക്ഷേ ഇബ്നു അഷ്അസ് അദ്ദേഹത്തെ ഫിത്നയിലകപ്പെടുത്തി. قاتلوهم على جورهم നിങ്ങൾ ഭരണാധികാരികളോട് യുദ്ധം ചെയ്യുക അവരുടെ ആ അക്രമത്തിന്റെ പേരിൽ, അവർ ചെയ്യുന്ന ആ തെമ്മാടിത്തം അതിനെതിരെ. ദുർബലരായ ആളുകളെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിനെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യുക. നമസ്കാരം അവർ ഇല്ലാതാക്കിയിട്ടുണ്ട്, അതിനെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നൊക്കെയാണ് ഷാബി പറഞ്ഞത്. അങ്ങനെ ഈ ഷാബിയുടെ ഇടയിലും അതുപോലെ അതുപോലുള്ള പണ്ഡിതന്മാരുടെയും ഖുറാനിന്റെയും വാക്ക് കേട്ടിട്ട് സാധാരണക്കാരായ എല്ലാവരും ആരുടെ കൂടെ കൂടി കൂടി ഈ ഇബ്നു അഷ്അസിന്റെ കൂടെ കൂടി 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 അങ്ങനെ മുന്നോട്ടുള്ള വളരെ ശക്തമായി നടക്കുന്നുണ്ട്. ചില ആളുകൾ എന്താണ് പിന്തിരിഞ്ഞോടുന്നുണ്ട്. അങ്ങനെ എന്താണ് യുദ്ധം അതിന്റെ എല്ലാ അതിന്റെ എല്ലാ അതിന്റെ ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അങ്ങനെ എന്നും ജനങ്ങള് മുസ്ലിമീങ്ങൾ പരസ്പരം ശക്തമായി യുദ്ധമായി മുസ്ലിമീങ്ങളിൽപ്പെട്ട വളരെ വളരെ ഏറ്റവും മുൻനിരയിലുള്ള ആളുകൾ വലിയ ഇമാമീങ്ങൾ വരെ കൊല്ലപ്പെട്ടു. വലിയ ഒരു കാലയളവ് ഈ യുദ്ധത്തിൽ എന്ത് ചെയ്തു? ആ യുദ്ധത്തിൽ തന്നെ അവർ അവരെ പോയി കഴിഞ്ഞു. ഞാൻ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഞാൻ ഹജ്ജാജിനെ ഒഴിവാക്കി തരാം. അതിൽ നിങ്ങൾ തൃപ്തിപ്പെടുമെങ്കിൽ ഞാൻ ഹജ്ജാജിനെ അയാളുടെ അധികാരത്തിൽ ഞാൻ നീക്കം ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്ന എല്ലാ ഫണ്ടുകളും, അവർ സൈന്യമായിരുന്നല്ലോ നേരത്തെ, ആ ഫണ്ടുകളെല്ലാം നിങ്ങൾക്ക് ഇനിയും ഇനിയും തന്നുകൊണ്ടിരിക്കാം. എന്നിട്ട് ഇബ്നു ആഷിദ് തെരഞ്ഞെടുത്തു കൊള്ളട്ടെ ഏത് നാടാണ് ഇബ്നു ആഷിദ് വേണ്ടത്, അവിടെ ഞാൻ എന്ത് ചെയ്യാം? ഇബ്നു ആഷിദിനെ ഗവർണറായിട്ട് നിശ്ചയിച്ചു കൊടുത്തു. ഞാൻ ഇബ്നു ആഷിദ് ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അവന് എന്ത് ചെയ്യാം? ആ നാട്ടിന് ഗവർണറായിട്ട് തുടരുകയും ചെയ്യാം. അവിടെ ആരും ഇബ്നു ആഷിദ് കാരണം എക്കാലത്തും സവാരികൾക്ക് ദീൻ അല്ല വേണ്ടത്, അതിന്റെ തലപ്പ് തിരിക്കുന്ന ആളുകൾക്ക് അധികാരമാണ് വേണ്ടത്. അതിനെ അവരെന്ത് ചെയ്യാൻ ചെയ്യുന്നത്? ദീനിന്റെ ഒരു ഒരു പര്യവേഷണം അതിനെ കൊടുക്കാൻ ഒരു പ്രൊമോട്ട് ചെയ്യാതിരിക്കുകയെ ചെയ്യുന്നുള്ളൂ. പക്ഷെ അവർ തുടരേണ്ട ആളുകളാണോ? വളരെ ആത്മാർത്ഥമായിട്ടായിരിക്കും അതിന്റെ പിന്നിൽ എന്ത് ചെയ്യുന്നത്? യുദ്ധത്തിന് ഇടപെടുന്നുണ്ടാവുക. എന്താണ് ഇസ്ലാമിക, എന്താണ് ഹുക്മ്, വരണം, ശരിയായ ദീൻ ഇവിടെ നടപ്പിലാകണം എന്നുള്ള നല്ല ഉദ്ദേശത്താലായിരിക്കും പിൻപറ്റുന്ന ആളുകൾ പിൻപറ്റുന്നുണ്ടാവുക. പക്ഷെ തലപ്പിട്ടിരിക്കുന്ന ആളുകൾക്കോ അവർക്ക് എന്താണ് ഉണ്ടാവുക? അവരുടെ ഉദ്ദേശം അവർക്ക് അധികാരം. നേരത്തെ എന്തായിരുന്നു മനസ്സിൽ ഉണ്ടായിരുന്നത്? ഹജ്ജാജിനോടുള്ള വൈരാഗ്യമായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ? അല്ലെങ്കിൽ കേട്ടതാണ്. ഇതാണ് എക്കാലത്തും ഹവാജികൾക്ക് ഉണ്ടാവുക. അദ്ദേഹം ഈ ഖവാരിജികളോട് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് എന്താണ് ഖലീഫ നൽകാതിരുന്നത്? നിങ്ങൾ നമസ്കരിക്കാൻ അനുവദിക്കുന്നില്ലേ? അപ്പൊ അവരവരോട് അനുവദിക്കുന്നുണ്ട്. നിങ്ങൾ നൽകാൻ അനുവദിക്കുന്നില്ലേ? അല്ലേ, അതെ, അനുവദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവർക്കുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചും ദീനിയായി ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുവദിച്ചു തരുന്നുണ്ടോ? അതെ. പിന്നെന്താണ് അവരുടെ ആവശ്യം? ദീനൊക്കെ അവർ കിട്ടുന്നുണ്ട്, പിന്നെന്താണ് അവരുടെ ആവശ്യം? എന്താണ് അപ്പോ അവരുടെ ആവശ്യം? എന്താണ് അത്? ദുനിയാവ്. അത് ഹസ്നൽ ബസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഖവാരിജികളുടെ നേരെ പറഞ്ഞു. നിങ്ങൾ ഇന്നത്തെ സൗദി അറേബ്യയിൽ നോക്കുക, അവിടെ ദീനിയായിട്ട് ഒരാൾ ജീവിക്കണമെന്ന് വിചാരിക്കാം. അയാൾ സംസ്കരിക്കാൻ പറ്റുമോ? പറ്റും. സകാത്ത് വെക്കാൻ പറ്റുമോ? പറ്റും. അതേപോലെ തന്നെ നോമ്പെടുക്കാൻ പറ്റുമോ? അതും പറ്റും. ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? ഇസ്ലാമിക ശിആറുകൾ വളരെ പ്രകടമായിട്ട് കാണിക്കാൻ കഴിയുമോ? പറ്റും. എല്ലാം കഴിയും. പിന്നെ എന്താണ് ഇവരുടെ ആവശ്യം? എന്താണ് ഇവരുടെ ഒരു ഉദ്ദേശം? എന്താണ് നേരത്തെ ഖവാരിജികൾക്ക് ഉണ്ടായിട്ടുള്ള അവരുടെ തലപ്പത്തിലുള്ള ആളുകൾക്ക് എന്തായിരുന്നു ലക്ഷ്യം? അതേ ലക്ഷ്യം മാത്രം. അപ്പോ ഈ ഒരു ഒരു ഓഫറിൽ ആര് കുടുങ്ങി? ഇബ്നു ആഷിദ് അതിൽ കുടുങ്ങിപ്പോയി. فلما بلغ ذلك ابن العشر خطب الناس وندبه الى قبول ما عرضه عليه അങ്ങനെ ജനങ്ങളുടെ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടി അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആ വലിയ സൈന്യം ആ സന്നാഹത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി എന്നിട്ട് അവർ അവരോട് സംസാരിച്ചു. ഇവിടെ അവനീര് നമുക്ക് എന്തെങ്കിലും ഒന്ന് ബാക്കോട്ട് ഒരു തെനാജി നടത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നമ്മൾ അതിനെന്ത് ചെയ്യാം, ആ ഒരു ഓപ്ഷൻ നമുക്ക് സ്വീകരിക്കലാണ് നല്ലത്. പക്ഷേ ജനങ്ങളാരും അത് സ്വീകരിക്കില്ല. കാരണം എന്താണ്, ഇത് പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് ഖലീഫ പറഞ്ഞതാണെന്നുള്ളത് അവര് മനസ്സിലാക്കിക്കൊണ്ട് അവർ പറഞ്ഞു നമുക്കത് സ്വീകരിക്കാൻ പറ്റില്ല. നമുക്ക് ഹജ്ജാജിന്റെയും ഖലീഫയുടെയും സൈന്യത്തിനേക്കാളും വലിയ സൈന്യം നമ്മുടെ കയ്യിലേക്ക്, അതിനേക്കാളും വലിയ സന്നാഹം നമ്മുടെ തരത്തിലുണ്ട്, ആളുകൾ നമ്മുടെ തരത്തിലുണ്ട്. പിന്നെന്തിനാണ് നമ്മൾ അതിനകത്ത് കീഴടങ്ങുന്നത് എന്ന് ജനങ്ങൾ പറഞ്ഞു. അപ്പോ ഇവിടെ എന്താ ചെയ്യേണ്ടത്, ആർക്ക് മനസ്സിലാകാത്ത അവസ്ഥ വന്നു വന്നു ഇബ്നു അഷ്റഫ്. കാരണം ജനങ്ങൾ എതിരാകുമോ എന്നുള്ള ഭയവുമായി വന്നു വന്നു. അങ്ങനെ ഇബ്നുൽ അഷ്റഫിന് ജനങ്ങളെ എതിർക്കാൻ വയ്യാത്ത അവസ്ഥ വന്നു. കാരണം ജനങ്ങൾ ആർക്കെതിരെ തിരിയും, പിന്നീട് ഇബ്നുൽ അഷ്റഫിനെ തിരിയും. അങ്ങനെ അവർ ആ യുദ്ധത്തിൽ തന്നെ മുന്നോട്ട് നീങ്ങി. അങ്ങനെ 103 ദിവസം യുദ്ധം നീണ്ടു. وصبر جيش الخليفه بقياده الحجاج خليفه ആ സൈന്യം ഹജ്ജാജിന്റെ നേതൃത്വത്തിൽ വളരെ ക്ഷമയോട് കൂടി മുന്നോട്ട് അവർ നിലകൊണ്ടു. കാരണം ഹജ്ജാജ് ആഹാരമില്ലെങ്കിലും ഇനി ഒരു ആയുധങ്ങളോ ആയുധങ്ങളിൽ കുറവുണ്ടെങ്കിലും സൈന്യത്തിലെ അംഗബലമുണ്ടെങ്കിലും അംഗബലത്തിൽ കുറവുണ്ടെങ്കിലും പക്ഷേ ഹജ്ജാജിന്റെ യുദ്ധതന്ത്രത്തിൽ എല്ലാവരെയും വഹിച്ചു നിൽക്കുന്ന ആളാണ് അവർ. അങ്ങനെ ശക്തമായി മുറിക്കൊണ്ടു. അങ്ങനെ ഹജ്ജാജ് ഒരു ഓർഡർ കൊടുക്കും വളരെ തന്ത്രപരമായി. സൈന്യത്തിന് ഓർഡർ കൊടുത്ത എന്താണ്, നിങ്ങൾ എന്ത് ചെയ്യണം, കാര്യങ്ങളെ തെരഞ്ഞെടുത്തു കൊല്ലണം. പണ്ഡിതന്മാരെ കാര്യങ്ങളെ തെരഞ്ഞെടുത്തു കൊല്ലണം. കാരണം എന്താണ്, അവർ പറയുന്നതിനനുസരിച്ചാണ് പൊതുജനങ്ങളുള്ളത്. അപ്പൊ അവരെ കൊന്നു കഴിഞ്ഞാൽ പിന്നീട് എന്തുണ്ടാകും, ജനങ്ങളെ പിന്തിരിയാൻ തുടങ്ങും. അങ്ങനെ കാര്യങ്ങളെയും പണ്ഡിതന്മാരെയും കൊല്ലാൻ വേണ്ടിയിട്ട് ഇതിന് ആശ്വാസ പ്രത്യേകം ഓർഡർ കൊടുത്തു. പണ്ഡിതന്മാരോ അതേപോലെ തന്നെ ഖുറാകളുമാണ് ഈ യുദ്ധത്തിന് ആളുകൾ എന്ത് ചെയ്യുന്നത്, ഇളക്കിവിടുന്നത്, കൂടുതൽ പ്രേരിപ്പിക്കുന്നത്. ആയത്തുകളും ഹദീസുകളും ഓതിയിട്ട് അവരുടെ ആ സലാഹ കണ്ടിട്ടാണ് ജനങ്ങൾ എന്ത് ചെയ്യുന്നത്, യുദ്ധത്തിലേക്ക് മുന്നിടുന്നത്. ജനങ്ങൾ അവരെയാണ് മാത്രം അങ്ങനെ തെരഞ്ഞെടുത്തു കൊല്ലാൻ തുടങ്ങി. അങ്ങനെ വലിയ ഒരു അളവ് കാര്യങ്ങളും പണ്ഡിതന്മാരും കൊല്ലപ്പെട്ടു. അങ്ങനെ കൂടെയുള്ള ആളുകളും അവർക്ക് പരാജയം മനസ്സിലായില്ലേ. فلحقهم جيش الحجاج يقتلون ويقتلون അങ്ങനെ ഇബ്നു അഷ്റഫ് ഹജ്ജാജ് സൈന്യവും നേരെ അവർ ഇടയിലേക്ക് തന്നെ കയറി വരും. കാരണം ഖുറാഗുകളും പണ്ഡിതന്മാരും മരിച്ചു. ഇനി അവരെ അവരെ പ്രേരിപ്പിക്കാനും മോട്ടിവേഷൻ കൊടുക്കാൻ ഇനി ആരുമില്ല. അപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങി, നേരെ കയറി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കൊല്ലാനും ബന്ദികളായി കളിക്കാനും തുടങ്ങി ഹജ്ജാജ് സൈന്യം. ആ സമയത്ത് ഇബ്നു അഷ്റഫും അദ്ദേഹത്തെ ആളുകളും ഓ അവിടുന്ന് രക്ഷപ്പെട്ടു, ഓടി രക്ഷപ്പെട്ടു. യുദ്ധവും യുദ്ധവും ആയുധവും കൈവിട്ടുകൊണ്ട് അവരെന്ത് ചെയ്തു, അവര് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. ففرض العشر حتى دخل هو ومن معه الى بلاد الجاهلية. അങ്ങനെ ഹജ്ജാജ് അവരുടെ പുറകിലേക്ക് നല്ലൊരു സൈന്യത്തെ അവരുടെ പുറകിലേക്ക് പിടികൂടാൻ പക്ഷേ നേരെ എവിടുത്ത പോയത്? തുർക്കിയിലേക്കാണ് പോയത്. നേരത്തെ യുദ്ധം ചെയ്തിട്ടുള്ള ഇസ്ലാമിന്റെ ശത്രുവായിട്ടുള്ള വ്യക്തമായ കാഫിറായിട്ടുള്ള റസ്ബീലിന്റെ അടുക്കിലേക്കാണ് നേരെ ചെന്നത്. അങ്ങനെ فأكرمه وأنزله عنده وأمنه وعظمه كيدا للمسلمين. റത്വീൽ എന്ത് ചെയ്തു? തുർക്കിയുടെ ഭരണാധികാരിയായ നേരത്തെ നേരത്തെ യുദ്ധം ചെയ്തിരുന്ന ആ റത്വീൽ ഇവരെന്ത് ചെയ്തു? വളരെ മാന്യമായി സ്വീകരിച്ചു, വളരെ നല്ല സ്വീകരണം നൽകി. എന്നിട്ട് അവർ നിർവേദം നൽകി, അവരെ നല്ല രൂപത്തിൽ സ്വീകരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? അതെന്താണ്? വഞ്ചനയായിട്ടാണ് അയാൾ അത് ചെയ്തിട്ടുള്ളത്. മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള വഞ്ചനയായിട്ടാണ് റത്വീൽ ആ കാര്യം ചെയ്തിട്ടുള്ളത്. ഇവിടെയുള്ള അവസരം മുതലെടുക്കാൻ വേണ്ടി. അങ്ങനെ هرب من الأشعث بعد أن أثار فتنة أهلك الشرف والنصر. ابن الأشعث ركشبت عن كيف ഒരു വലിയ ഒരു ഫിത്നക്ക് നിൽക്കാൻ പിടിച്ചിട്ട് നേതൃത്വം കൊടുത്തിട്ട് അതിലൂടെ ഒരുപാട് തലമുറ തന്നെ നശിപ്പിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഒരുപാട് മുസ്ലിമീങ്ങളുടെ നാടുകളും അതുപോലെ തന്നെ തലമുറയിലെ കൃഷിയും എല്ലാം നശിപ്പിച്ചിട്ടാണ് ഇബ്നു അഷ്അസ് എന്ത് ചെയ്തിട്ടുള്ളത്? കാഫിറെടുത്ത് പോയിട്ട് അഭയം തേടിയിട്ടുള്ളത്. فقتل من اتباعه ما قتل واسر كثير منهم. അങ്ങനെ ധാരാളം പേര് കൊല്ലപ്പെടുകയും ധാരാളം പേർ ബന്ദികളായി വിളിക്കപ്പെടുകയും ചെയ്തു. فقتله الحجاج يوسف. അവരെ എല്ലാവരെയും الحجاج يوسف കൊന്നുകളഞ്ഞു. وهرب بقيه. ചില അപൂർവമായ ചില ആളുകളാണ് രക്ഷപ്പെട്ടത്. ومنهم عامر الشعبي. അങ്ങനെ രക്ഷപ്പെട്ടവരിൽ പെട്ടതാണ് ആര്? ഇമാം ഷാബി, അഹ്ലു സുന്നത്തിന്റെ ഇമാമായിട്ടുള്ള ഷാബി. അദ്ദേഹത്തിന്റെ കിച്ചണയിൽ അകപ്പെട്ടു പോയ ഒരു വ്യക്തിയായിരുന്നു. فامر الحجاج ان ياتي بالشعب ان ياتي بالشعب حجاج شعبيه കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തു. فجاء به حتى دخل على الحجاج. അങ്ങനെ ഷാബിയെ കൊണ്ടുവന്നു. എന്നിട്ട് ഹജ്ജാജ് ഓർഡർ ചെയ്തു. ഹജ്ജാജ് ഷാബിയുടെ അടുക്കലേക്ക് വന്നു. വന്നു എന്നിട്ട് പറഞ്ഞു പറഞ്ഞു قال الشعبي فسلمت عليه بالإمرة ثم قلت أيها الأمير إن الناس قد أمروني أن أعتذر إليك بغير ما يعلم الله أنه الحق. ആദ്യമായിട്ട് ഷാബി സ്കെച്ച് ബാക്കി വായിക്കാം. ബാക്കി കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്, അതിലിതിൽ വായിക്കാം. നമസ്കാരം ചെയ്യാം.
الحمد لله والصلاة والسلام على رسول الله وأشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. أما بعد،
ഇമാം ഷാബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ഫിത്നയിൽ അകപ്പെട്ടു പോയിട്ടുള്ള ഇമാം അദ്ദേഹത്തെ ഹജ്ജാജിന്റെ സൈന്യം പിടികൂടുകയും ഹജ്ജാജിന്റെ അടുക്കൽ കൊണ്ടുവരവുകയും ചെയ്തു. ഹജ്ജാജിനോട് ആദ്യമായിട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഇമാറത്ത് അദ്ദേഹത്തിന്റെ അധികാരം അംഗീകരിച്ചുകൊണ്ട് ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞു അയ്യുഹൽ അമീർ എന്ന് തന്നെ വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ان الناس قد امروني ان اعتذر اليك بغير ما يعلم الله انه الحق.
ജനങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് താങ്കളുടെ അടുക്കൽ ഒഴുകഴിവ് ആവശ്യപ്പെടാൻ വേണ്ടി, അതോ കളവ് പറഞ്ഞുകൊണ്ട് താങ്കളുടെ അടുക്കൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജനങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്.
والله لا اقول في هذا المقام الا الحق.
اللهم اتكشف سطر
في سندربتي ഞാൻ സത്യമല്ലാതെ പറയുന്നില്ല. قد والله تمردنا عليك وحرضنا. അല്ലാഹുവേ ഞങ്ങളുടെ അടുക്കൽ ഇത് സംഭവിച്ചിട്ടുണ്ട്, താങ്കൾക്കെതിരെ ജനങ്ങളെ ഇളക്കി വിട്ടിട്ടുണ്ട്, ജനങ്ങളെ താങ്കൾക്കെതിരെ യുദ്ധം ചെയ്യാൻ ഞങ്ങൾ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ പുണ്യവാന്മാരായിട്ടുള്ള മുത്തക്കങ്ങളായിട്ടില്ല, ഞങ്ങൾ നേരെ വിപരീതമായിട്ടുള്ള ഏറ്റവും ദൗർഭാഗ്യവാന്മാരായിട്ടുള്ള അല്ലെങ്കിൽ കമ്മാടികളായിട്ടുള്ള ദൗർഭാഗ്യവാന്മാരുമായി ഞങ്ങൾ നല്ലവരുമായിരുന്നില്ല. അപ്പൊ ഞങ്ങളുടെ അടുക്കൽ ഇതൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്. പക്ഷെ താങ്കൾക്ക് ഞങ്ങൾക്കെതിരെ അള്ളാഹു വിജയം തന്നെ തരികയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു താങ്കൾക്ക് വിജയം തന്നിട്ടുണ്ട്. ഞങ്ങൾക്കെതിരെ ഞങ്ങളുടെ മേൽ ശിക്ഷ നടപ്പിലാക്കുകയാണെങ്കിൽ അത് ഞങ്ങളുടെ തിന്മകൾ കൊണ്ട്. ഞങ്ങളുടെ കൈകൾ താങ്കളിലേക്ക് എത്തിയതിന്റെ പേരിലാണ്. ഇനി താങ്കൾ വീട്ടിൽ വീട്ടിൽ തരികയാണെങ്കിൽ അത് താങ്കളുടെ വിവേകം കൊണ്ടാണ് താങ്കൾ തരുന്നത്. ഇനി എല്ലാത്തിന്റെയും പുറമെ താങ്കൾ ഞങ്ങൾക്ക് വിട്ടു തരികയാണെങ്കിലും ഞങ്ങൾക്കെതിരെ താങ്കളുടെ അടുക്കൽ കൃത്യമായ തെളിവുണ്ട്. അപ്പോ ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ പരിചയത്തെ കൃത്യമായ അദ്ദേഹത്തിന്റെ അടുക്കൽ അദ്ദേഹം അംഗീകരിച്ചു. അതേപോലെ തന്നെ താങ്കൾ ശിക്ഷ നടപ്പിലാക്കുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് ഞങ്ങൾ അതിന് അർഹരാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. താങ്കൾ വിട്ടു തരികയാണെങ്കിൽ അത് താങ്കൾ നൽകുന്ന ഒരു ഒരു ഫദലാണ് എന്ന് പറയുകയും ചെയ്തു. താങ്കൾ മറ്റുള്ളവരെ പോലായിരുന്നില്ല, എനിക്ക് താങ്കൾ അങ്ങേയറ്റം ഇഷ്ടമായിരുന്നു. ഞങ്ങളുടെ എന്റെ അടുക്കൽ പലരും രക്തം ചിന്താൻ വേണ്ടി ശ്രമിക്കുന്ന പലരും ഉണ്ടായിരുന്നു. നമ്മളുടെ രക്തം ചിന്താൻ ശ്രമിക്കുന്ന പല ആളുകളും ഉണ്ടായിരുന്നു. പക്ഷേ അതുപോലുള്ള ആളായിട്ടല്ല താങ്കളെ ഞാൻ പരിഗണിക്കുന്നത്. എന്നിട്ട് ഹജ്ജാജ് പറഞ്ഞു, നീ ഒന്നും ചെയ്തിട്ടില്ല, നീ ഒന്നിനും സാക്ഷിയായിട്ടില്ല, നീ നമ്മുടെ സുരക്ഷിതനാണ് ഷാബി എന്ന് കൂടെ പറഞ്ഞു. അതോ എന്നിട്ട് ഹജ്ജാജ് ഷാബിയോട് ചോദിച്ചു, നേരത്തെ ഉണ്ടായിരുന്ന ഒരവസ്ഥ നിനക്കറിയുമല്ലോ, അതിനുശേഷം നീ എങ്ങനെയാണ്, അഥവാ ഈ ഫിത്നത്തിന് ശേഷം എങ്ങനെയാണ് നിനക്ക് ജനങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞതെന്ന് ചോദിച്ചു. ആദ്യത്തെ അവസ്ഥയാണോ പിന്നീടുള്ള അവസ്ഥയാണോ നല്ലതെന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. അങ്ങനെ മാത്രമല്ല ഹജ്ജാജ് ഷാബി അങ്ങേയറ്റം മാനിക്കാറും അദ്ദേഹത്തെ ആദരിക്കാറും ഉണ്ടായിരുന്ന ഈ സ്ത്രീക്ക് മുമ്പ്. അപ്പോ ഹജ്ജാജ് വളരെ കൃത്യമായ ഒരു ചോദ്യമാണ്, ഈ സ്ത്രീക്ക് മുമ്പാണോ ശേഷമാണോ നല്ല അവസ്ഥ എന്ന് ചോദിച്ചു. فقال الشعبي مخبرا عن حاله بعد مفارقته للجماعه شعبي അദ്ദേഹം മുസ്ലിം ജമാഅത്തിനെ വേർപിരിഞ്ഞ ശേഷം അഥവാ ഭരണാധികാരികൾക്ക് നൽകിയ ബൈഅത്തെ പിൻവാങ്ങി, അതാണ് ജമാഅത്തിൽ നിന്ന് പുറത്തു കടക്കലൊക്കെ. അത് പാടില്ലാത്ത പുറത്തു കടക്കലാണ്, തിന്മയാണ്. അത് അദ്ദേഹത്തിന്റെ അടുത്ത് സംഭവിച്ചു പോയിട്ടുണ്ട്. അത് സംഭവിച്ചതിന് ശേഷമുള്ള അവസ്ഥയെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്, താങ്കൾക്ക് നൽകിയ ആ ബൈഅത്തെ പിൻവലിച്ചതിന് ശേഷം എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ ഞാൻ ഭയത്തെ ചോദിച്ചു വാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. എളുപ്പമൊക്കെ ഒഴിവാക്കിയിട്ട് പ്രയാസത്തെ ഞാൻ ചോദിച്ചു വാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ചോദിച്ചു വാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് നല്ല സഹോദരന്മാർ കൂട്ടുകാർക്ക് നഷ്ടപ്പെട്ടു പിന്നീട് ഇങ്ങനെ ചെയ്തിട്ടു. ഇത്രയും ഉറക്കമറ്റാത്രികൾ ഇത്രയും പ്രയാസങ്ങൾ നേരിട്ടു. ഒരുപാട് സഹോദരന്മാർ സഹോദരന്മാർ നഷ്ടപ്പെട്ടു യുദ്ധത്തിലൂടെ. എന്നിട്ട് അമീർമാർ കിട്ടിയോ? അമീർമാര് വന്നതും പഴയ അമീർ തന്നെയാണ് ബാക്കിയായത്. അപ്പൊ ഇങ്ങനെയൊക്കെ പ്രയത്നിച്ചിട്ടും ഒരു ഫലം ഉണ്ടായിട്ടില്ല. അങ്ങനെ പിന്തിരിഞ്ഞു പോയി പോയി വളരെ നിർഭയത്തോടുകൂടി പിന്തിരിഞ്ഞു പോയി പോയി പോയി. പിന്നീട് ഹജ്ജാജ് ഇബ്നു അഷ്അസിനെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയും പിടികൂടാൻ വേണ്ടി ഓരോരുത്തരെയും തെരഞ്ഞു പിടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു. ഓരോരുത്തരെയും ഓരോരുത്തരെയും തെരഞ്ഞു പിടിക്കണം. പിടിച്ചുകൊണ്ട് അവരെ കൊല്ലാൻ തുടങ്ങി. രണ്ടാളുകളാണ് കിട്ടുന്നതെങ്കിൽ രണ്ടാൾ കൊല്ലും, ഒരാളാണ് കിട്ടുന്നതെങ്കിൽ ഒരാൾ കൊല്ലും. അങ്ങനെ തെരഞ്ഞു പിടിക്കാൻ തുടങ്ങി. എത്രത്തോളം 130,000 ആളുകളെ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. 130,000 ആളുകളായ ആളുകൾ, പണ്ഡിതന്മാരായ ആളുകൾ അവരാണ്. പക്ഷെ ആരുടെ അടുക്കലാണ് ന്യായമുള്ളത്? ആര് പറഞ്ഞതുപോലെ ശേഷം സമ്മതിച്ചതുപോലെ. കാരണം എന്താണ്? മുസ്ലിം ഭരണാധികാരികൾ അവർക്കെതിരെ വിപ്ലവമായിട്ട് അറിഞ്ഞിത്തിരിക്കാൻ പാടുള്ളതല്ല. അത് ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാണ്. منهم محمد بن سعد بن وقاص عشرة المبشرين البشر سعد بن أبي وقاص عند مغان മുഹമ്മദിനെയും ആര് വധിച്ചിട്ടുണ്ട്? ഹജ്ജാജ് വധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻപന്തിയിലുള്ള ഏറ്റവും പ്രമുഖനായിട്ടുള്ള വ്യക്തിയാണ് സഈദ് ഇബ്നു ജുബൈർ. അദ്ദേഹം ഈ ഫീൽഡിൽ അകപ്പെട്ടു പോയിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തെ വരെ ഹജ്ജാജ് വധിച്ചിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 130,000 ആളുകളാണ് വധിച്ചു. وكان من تبع ابن الاشعث طائفه من الاعيان منهم مسلم بن يسار وابو الجوزاء وابو المنهال الرياحي ومالك بن دينار والحسن البصري رحمه الله. وذلك انه قيل لابن الاشعث ان اردت ان يقاتل الناس حولك كما قاتلوا حول هودج عائشه فاخرج الحسن البصري معك. ഈ ഹിജ്റയുടെ ഈ യുദ്ധത്തിൽ ഐബുൽ ആഷത്തിന്റെ കൂടെ യുദ്ധത്തിൽ ചേർന്ന ആരക്കണ്ട് താബിഈങ്ങളിൽ മുൻപന്തിയിലുള്ള മുസ്ലിം ഇബ്നു യസാർ, അബുൽ ജൗസാ, അബുൽ മിൻഹാല റിയാഹി, മാലിക് ഇബ്നു ദീനാർ, അതുപോലെ അറിയപ്പെട്ട ഹസൻ ബസ്രി പോലും ഉണ്ടായിരുന്നു. അദ്ദേഹം വരെ ഫിത്നയിൽ അകപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചില ആളുകൾ യുദ്ധത്തിന് മുമ്പായി ആളുകൾ ഹസനോട് പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളെല്ലാവരും നിന്റെ കൂടെ കൂടണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്താൽ മതി, ജനങ്ങളെല്ലാവരും നിന്റെ കൂടെ കൂടണം. ആരുടെ കൂടെ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ. അലി റളിയല്ലാഹു അൻഹുവിനെതിരെ യുദ്ധത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ ജനങ്ങളെല്ലാം കൂടെ കൂടിയ ആ രൂപത്തിൽ നിന്റെ കൂടെ ആളുകൾ കൂടണമെങ്കിൽ ഹസനുൽ ബസ്രിയുടെ കൂടെ കൂടിയ മതി എന്ന് പറയുന്നത്. അങ്ങനെ തന്ത്രപൂർവ്വം ആരെ വശീകരിക്കാനാണ്? ഹസനുൽ ബസ്രിയെ വശീകരിക്കുന്നതാണ്. അങ്ങനെ അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ ഹസൻ ബസ്രി പോയിട്ടുണ്ട്, ഇങ്ങനെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ അവരോരോരുത്തരും ഇബിൽ ഹസ്സത്തിന്റെ കൂടെ ചേർന്ന് യുദ്ധത്തിൽ ഇടപെട്ടപ്പോൾ ഏർപ്പെട്ടപ്പോൾ അവസാനം ഫിത്ന ആരംഭിച്ചപ്പോൾ പ്രശ്നം കൊടുമ്പിരികൊണ്ടപ്പോ ഓരോരുത്തരും ആഗ്രഹിച്ചു പോയി. എന്ത് അവരുടെ കൂട്ടത്തിൽ ഓരോരുത്തരും കൊല്ലപ്പെടുമ്പോൾ അയാൾ മരിക്കാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. അതുപോലെ തന്നെ ആരൊക്കെ രക്ഷപ്പെട്ടു പോകുമ്പോ അവർ രക്ഷപ്പെട്ടതിന്റെ പേരിൽ അവർ ഉദിച്ചിട്ടുണ്ട്. ശരിയായ ജിഹാദ് ആണെങ്കിൽ ഇങ്ങനെയാണ് സംഭവിക്കുക. ശരിയായ ജിഹാദ് ആണെങ്കിൽ ഒരാൾ കൊല്ലപ്പെട്ട് അവരെന്ത് ചെയ്യാം? സന്തോഷിക്കാണ് ചെയ്യാം. എന്താണ് കാരണം? അയാളുടെ മാർഗത്തിൽ എന്താ ചെയ്തിട്ടുള്ളത്? രക്തസാക്ഷിയാവാണ് ചെയ്തിട്ടുള്ളത്. സന്തോഷിക്കാൻ ചെയ്യാം. ബാക്കിയുള്ളവര് രക്തസാക്ഷിയാവും ചെയ്തിട്ടുണ്ടാവോ? അങ്ങനല്ലേ അള്ളാഹു യഥാർത്ഥ മുജാഹിദുകളെ പറഞ്ഞിട്ടുള്ളത്? സത്യസന്ധന്മാരായിട്ടുള്ള അള്ളാഹുവിനോടുള്ള കരാറിൽ സത്യസന്ധത പുലർത്തിയ ആളുകൾ, അവരിൽ ജീവൻ പോയ ആളുകളുണ്ട്, അവരിൽ കാത്തിരിക്കുന്ന ആളുകളുണ്ട്, മരിക്കാൻ കൊതിച്ച് കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അതാണ് ശരിയായ മുജാഹിദുകൾ. ഇവര് എന്താ ചെയ്തിട്ടുള്ളത്? ഓരോരുത്തരും കൊല്ലപ്പെടുമ്പോൾ അയാൾ മരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. ഓരോരുത്തരും രക്ഷപ്പെടുമ്പോൾ ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ അള്ളാഹു സ്തുതിക്കാൻ ചെയ്തിട്ടുള്ളത്. കാരണം ഇത് ശരിയായ ജിഹാദ് അല്ല എന്ന് അവർ തിരിച്ചറിയാൻ സാധിച്ചു. അങ്ങനെ പിന്നെ അങ്ങേറ്റം മുൻപന്തിയിലുള്ള അഗ്രഗണ്യനായ ഒരു കത്ത് ചെയ്തിട്ടില്ല. എന്താണ് കത്തിലുള്ളത്? നീ ഇബ്നു അഷ്അസിനെ എന്റെ അടുക്കിലേക്ക് അയച്ചിട്ടില്ല എങ്കിൽ ഞാൻ 10 ലക്ഷം പടയാളികളെ നിന്റെ അടുത്തേക്ക് അയക്കും, യുദ്ധത്തിന് വേണ്ടി അയക്കും, എന്നിട്ട് ഞാൻ അവരെ പിടിച്ചു കൊണ്ടുവരും എന്നാണ് പറഞ്ഞത്. വളരെ ശക്തമായ വാണിങ്ങാണ് ആർക്ക് കൊടുക്കൂടെ? അവിടെ رتبي لم يجدوا فلما تحقق الوعيد من الحجاج استشار ذلك في بعض الأمراء رتبي ليلا قديالو جل ആളുകളും ആയിട്ട് കൂടിയാലോചിച്ച് എന്താ ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കാം എന്നുള്ളത് ആ ആളുകൾ അഭിപ്രായപ്പെട്ടു. അങ്ങനെ ആശാസിനോട് നടത്തിയ ആ കരാറ് അഭയം നൽകാമെന്ന് നൽകി ആ കരാർ എന്ത് ചെയ്തു ആര് ലംഘിച്ചു ലംഘിച്ചു എന്നിട്ട് ഹജ്ജാജിന്റെ കൂടെ ഹജ്ജാജിന്റെ അടുക്കൽ കയറ്റി കൊടുത്തു. فلما كانوا ببعض الطريق بمكان يقال له الرخ ان الرخ دي مثلت
ويمدي اوره
അവിടെ ഉള്ള ഒരു ഒരു കോട്ടയുടെ മേലെ ഇബ്നു അഷ്അസും കേറി സഈദ് ഇബ്നു അഷ്അസ് وهو مقيد من حديد لا سطح قصص ومعه رجل موكل به للاله എന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ജയിൽ പുള്ളികളെ പുറത്തു കൂടെ കൂടെ ജാറിനൊക്കെ വേണ്ടി കൊണ്ടുപോകുമ്പോണ്ടാകും അയാളിങ്ങനെ ബന്ദിയാക്കി അങ്ങനെ കൂടെ കൂടെ രണ്ട് പോലീസുകാരുണ്ടാവും അല്ലെ അല്ലെ അതുപോലെ ഇങ്ങനെ ഇബ്നു അഷ്അസിനെ ബന്ദിയാക്കി കൂടെ അയാളെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മടന്മാരുമാരു അങ്ങനെ എന്തോ ആവശ്യപ്രകാരം ഒരു കോട്ടയ്ക്ക് മേൽ അവർ കയറിയതാണ്. അവിടെ നിന്ന് ഇബ്നു അഷ്അസ് എന്ത് ചെയ്തു فألقى ابن عشعش بنفسه من ذلك القصر وسقط معه الموكل به فمات جميعا. ابن عشعش آقوتك ميل من التعالي كده جاري كود الله آلق اللغة بده ميل تعالي كده جاري كود الله അങ്ങനെ ആ പടന്ന് മരിച്ചു. ആത്മഹത്യ ആരാ ചെയ്തിട്ടുള്ളത്? നേരത്തെ ഇസ്ലാമിക രാജ്യം എന്താണ് ഉണ്ടാക്കാൻ ശ്രമിച്ച നല്ല കാര്യം തന്നെ. പക്ഷെ അതിനെ സ്വീകരിച്ച വഴി എന്തായിരുന്നു? അല്ലാഹു റസൂലും പഠിപ്പിച്ചിട്ടില്ലാത്ത വഴി, മറിച്ച് സൂക്ഷ്മമായ വിലയ്ക്കിയ വഴിയാണ് എന്നിട്ട് പര്യവസാനം എന്താണ്? എല്ലാവരും കൊന്നെടുക്കപ്പെട്ടു. അവസാനം അഭിലാഷത്ത് നേതൃത്വപ്പെടുത്ത അഭിലാഷത്ത് അങ്ങനെ അങ്ങനെ ഒരു പടൻ പോയി അറുത്തെടുത്തു കൂടുതലാൾക്കാരെ അവിടെ വെച്ച് തന്നെ കൊന്നുകളങ്ങളാണ്. എന്നിട്ട് അവരുടെ അവരുടെ ആരുടെ അടുത്തേക്ക് എത്തിച്ചു? ഹജ്ജാജിന്റെ അടുത്തേക്ക് എത്തിച്ചു. അങ്ങനെ ഹജ്ജാജിന്റെ ഓർഡർ പ്രകാരം ഇബ്നു അഷ്അസിന്റെ തല ഇറാഖിന്റെ തെരുവോരങ്ങളിൽ നിന്ന് അതുമായിട്ട് നടത്തപ്പെട്ടു. എല്ലാവരും പ്രദർശിപ്പിക്കപ്പെട്ടു. ثم بعثه الى امير المؤمنين عبد الملك എന്നിട്ട് അബ്ദുൽ മലിക്കിന്റെ അടുത്തേക്ക് ഷാമിലേക്ക് അയച്ചു കൊടുത്തു. തല അവിടെ ഇറാഖിൽ മുഴുവൻ പ്രദർശനത്തിന് ശേഷം എവിടത്തേക്ക് അയച്ചു കൊടുത്തു? ഷാമിലേക്ക് അയച്ചു കൊടുത്തു. ഷാമിലും എല്ലാ തെരുവോരങ്ങളിലും അത് പ്രദർശിപ്പിക്കപ്പെട്ടു. ثم بعثه الى 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 اخيه عبد العزيز المصري فتيفا برأسه هناك ثم دفنه في ايجيبت ليك ما يكبرت وبرزرزيكا مدين اغن اوڑا اولا ارد برزرزيكا دنگل بنن شاشم عدقم شيئ فلقل شيئ ഇവിടെ ഇതാണ് സംഭവം. ഇത് വളരെ കൃത്യമായ സമൂഹം നമ്മുടെ ചെലപ്പുകളുടെ കാലത്ത് സംഭവിച്ച ഒരു ചരിത്രമാണ്, ഒരു ചരിത്ര സംഭവമാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, അത് കൃത്യമായി നമ്മൾ മനസ്സിലേ എന്ത് ചെയ്യണം, അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് സമകാലിക ലോകവുമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. ഇതിൽ നമുക്ക് ഒരുപാട് തത്വങ്ങൾ പഠിക്കാനുണ്ട്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒന്ന് ഹജ്ജാജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെക്കാൾ അക്രമം പ്രവർത്തിക്കുന്ന രാജാക്കന്മാരെ അത്രയധികം അക്രമം പ്രവർത്തിച്ച രാജാവാണ്. സലഫുകൾ വരെ സഹാബിയെ വരെ ഒന്നൊടുക്കിയ ആളാണ് ഹജ്ജാജ്. അത്രക്ക് ജൂർ പ്രവർത്തിച്ച അക്രമിയായ ഭരണാധികാരി നാസിബിയാണ് അദ്ദേഹം. അഹ്ലുസുന്നത്തിൽപ്പെട്ട ആളല്ല. എന്നിട്ടോട്ടോട്ടോ അയാൾക്കെതിരെ പുറപ്പെടുന്നത് ആരാണ്? അയാളുടെ ആ ജൂറിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിച്ചെടുക്കണമെന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഇബ്നു അഷ്ഹബിന്റെ നേതൃത്വത്തിൽ ആളുകൾ പുറപ്പെട്ടിട്ടുള്ളത്. കൂടുതൽ ആളുകൾ ആരൊക്കെയാണ്? വളരെ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ വരെ കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടോ ഇബ്നു അഷ്ഹബിന്റെ ലക്ഷ്യം വേറെ ആയിരുന്നെങ്കിൽ പോലും അവരെല്ലാവരും തന്നെ ശക്തമായി യുദ്ധം ചെയ്തു. എന്നിട്ടോട്ടോ വലിയ ടീമുണ്ടായിരുന്നു. ദിവസം കൂടുതലോളോളോ അവരുടെ ആ സൈന്യം വലുതായി വലുതായി ഇങ്ങനെ വരാൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 120,000 കാൽനടയായിട്ടുള്ള പോരാളികളുണ്ട്. 33,000 കുതിര പോരാളികളുമായി അങ്ങനെയുള്ള ശക്തമായ സൈന്യമായി. എന്നിട്ട് വീണ്ടും കൂടി കൂടി വന്നു. കാരണം ഈ പണ്ഡിതന്മാരുടെ പ്രേരണയാണ്. ഇന്നത്തെ അവസ്ഥ ഇന്ന് ഇറാഖിലുള്ള അവരാരോടാണ് യുദ്ധം ചെയ്യാൻ ശ്രമിക്കുന്നത്? ഉദാഹരണമായിട്ട് സൗദി അറേബ്യയുടെ ഭരണാധികാരി അവരെ ആ സ്ഥാനത്ത് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അവരെ അവർ അവരുടെ അടുക്കൽ സംഭവിച്ചിട്ടുള്ള തെറ്റുകൾ, അവരൊരുപാട് തെറ്റുകൾ സംഭവിച്ചവരായിരിക്കും. നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അവരുടെ അടുക്കൽ ചെയ്തിട്ട് സംഭവിച്ച തെറ്റുകളൊക്കെ വലുതാക്കാണ് പർവ്വതീകരിക്കുന്നത്. അവരെ അധികാരം നീക്കം ചെയ്യണമെന്നാണ് ആളുകൾ എന്ത് ചെയ്യണമെന്ന് ആളുകളുടെ വിശദീകരിക്കാം. എന്നിട്ടോ ഒരിക്കലും ഈ ഹജ്ജാജിനെയും നമ്മുടെ ഇവിടുത്തെ രാജാക്കന്മാരും സൽമാൻ രാജാവിനെ ഹജ്ജാജിനെ ഒരിക്കലും തുല്യം ചെയ്യാൻ കഴിയില്ല. സൽമാൻ രാജാവ് ഫോളോ ചെയ്യുന്ന അഹ്ലുസുന്നത്തിന്റെ മനസ്സിലാണ്. അദ്ദേഹം ഈ തരത്തിൽ സഹാബിമാരെയോ കൊന്ന അല്ലെങ്കിൽ ഇത്രയും ആളുകളെ പവിത്രമായി നഫ്സുകളെ കൊന്ന വ്യക്തിയല്ല. അങ്ങനെയുള്ള ഒരു ഒരു പാരമ്പര്യമുള്ള ആളല്ല. ദൂഷീദിനു വേണ്ടിയിട്ട് നിലക്കൊള്ളുന്ന വ്യക്തിയാണ്. അബദ്ധങ്ങൾ ഒരുപാട് തിന്മകൾ ഒരുപാട് ഉണ്ടാകാം. പക്ഷേ അപ്പോ ഈ രണ്ട് കാര്യം നമ്മൾ എന്ത് ചെയ്യാം ചെയ്ത് നോക്കാം. എന്നിട്ടോ അവർക്കതിൽ പുറപ്പെടുന്ന ആളുകളെ നമ്മൾ തുല്യം ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ ദാഇഷിന്റെ കൂടെ പണ്ഡിതന്മാരിൽ ആരെങ്കിലും ഉണ്ടോ? ഒരിക്കലും ഇല്ല. അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഒരിക്കലും ഇല്ല. അഹ്ലുസുന്നത്തിന്റെ കൂടെ ആരുണ്ടായിരുന്നു? ഇമാമിങ്ങൾ ഉണ്ടായിരുന്നു. ഹസൻ ബസ്രി ഉണ്ടായിരുന്നു. സയ്യിദ് ഉണ്ടായിരുന്നു. ഒലിയ തബിഈയുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. പക്ഷേ ഭരണാധികാരിക്കതിൽ പുറപ്പെടുന്നത് തെറ്റാണ്. അന്യായം എന്നും തോൽക്കും. അത് സത്യമാണ്. അത് ഒരു തത്വമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. തെറ്റായ വഴിയിലൂടെ നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യം പ്രാപിക്കാൻ സാധ്യമല്ല. അങ്ങനെ അവർ പരാജയപ്പെടേണ്ടി വന്നു വന്നു വന്നു. അപ്പോ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ അതുപോലുള്ള അതുപോലെ മുസ്ലിമോലുപോലുള്ള ആളുകൾക്ക് എല്ലാവരും വളരെ അടുത്ത് പരാജയപ്പെടേണ്ടി വരും. സത്യമാണ്. കാരണം ഈ സംഭവത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോ എത്രയോ അപകടം പിടിച്ച അവസ്ഥയിലാണ് ഇവരുള്ളത്. ഇവരുടെ ഒരാലിമ പോലുമില്ല. കാരണം എന്താണ്, ഈ ഇബ്ലാഷത്തിന്റെ പിന്നിടയ്ക്ക് ശേഷം അഹ്ലുസുന്നത്ത് ഇജ്മാഇലായിട്ടുണ്ട് മുസ്ലിം ഭരണാധികാരികളിൽ വിപ്ലവമായിട്ട് ഇറങ്ങാൻ പാടില്ല. ആ സംഭവത്തിലൂടെ അഹ്ലുസുന്ന പാഠപ്പെടുത്തും. പിന്നീട് എല്ലാ ഇമാമുകളും ഒന്നടങ്കം പറഞ്ഞ കാര്യമാണ് ഭരണാധികാരികളിൽ അവരെ തന്നെ അക്രമം അവരില്ലാമിൽ തന്നെ ഉണ്ടെങ്കിൽ മുസ്ലിമീങ്ങളാണെങ്കിൽ അവർക്കെതിരെ പുറപ്പെടാൻ പാടില്ല. അതിലെല്ലാവരും യോജിച്ച് അഹ്ലുസുന്നത്തിന്റെ അടിസ്ഥാന തത്വമായി എല്ലാ അഖീദ വിവരിക്കുന്ന ഗ്രന്ഥങ്ങളും നമ്മൾ പഠിക്കുന്നതാണ്. അഖീദത്തുൽ സഹാബിയ പഠിക്കാൻ കഴിയും. ഉസൂലുസ്സുന്നയിലും ശർഹു
ഉപസൃണയിലും എല്ലാ ഗ്രന്ഥങ്ങളും നമ്മൾ പഠിക്കാൻ കഴിയും. അപ്പോ സമയം കുറെ പോയി പോയി. ഇതിൽ ഒരുപാട് പണ്ഡിതന്മാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ഇൻഷാല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ദിവസം നമുക്ക് അതിനുള്ള പോയതുകളെ. അപ്പൊ ഇതുപോലെ സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അല്ലാതെ ഒന്നും പഠിക്കാതെ ശരിയായിട്ട് എന്താണ് ഇതുപോലെ സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് പഠിക്കാതെ, അതുപോലെ തന്നെ സഹാബത്തിന്റെ കാലത്ത് തെളിപ്പുകളുടെ കാലത്ത് ഇതുപോലെ സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ട് എന്താണ് തെളിപ്പുകൾ അതിനോട് സമീപനം സ്വീകരിച്ചത്, ഇതൊന്നും പഠിക്കാതെ എല്ലാ ഇങ്ങനെ മാടി വീടിന് ആളുകളിൽ പുറകെ പോവുക എന്നുള്ളത് അതൊരിക്കലും എന്നല്ല വിജയത്തിലേക്ക് എത്തിക്കുക, മറിച്ച് എല്ലാവരും നാശത്തിലേക്ക് വെട്ടിക്കാണുകയാ. നിങ്ങൾ നോക്കി ഖവാരിജികളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് എന്താണ്, തഹ്ഖിറൂന സലാതകും ഇൻദ സലാതിഹിം, നിങ്ങളുടെ നമസ്കാരം അവരുടെ നമസ്കാരത്തിനടുത്ത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ നമസ്കാരം വളരെ നിസ്സാരമായിട്ടാണ് നിങ്ങൾ കാണുക. അവർ വളരെ വലിയ നമസ്കാരക്കാരാണ്. അവർ അതിന്റെ അടുക്കൽ നിങ്ങളുടെ ഖിറാഅത്തിന് നിങ്ങൾ നെട്ടിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഖിറാഅത്തിന് വളരെ വളരെ സാരമായി കാണുക. അങ്ങനെ അവളോട് അവർ വളരെ വളരെ പ്രസന്നമായ ആളുകളാണ്. പക്ഷേ അവർ ദീനിൽ നിന്ന് പുറത്തു പോകും. ഒരു ഒരു വേട്ട മൃഗത്തെ തടച്ചിട്ട് അമ്പ് പുറത്തു പോകുന്നത് പോലെ ദീനിൽ നിന്ന് അവർ പുറത്തു പോകുമെന്ന് അവരുടെ ചെലവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരെ കണ്ടെത്തുകയാണെങ്കിൽ ഞാൻ അവരോട് ആദ്യ സമൂഹത്തെ എങ്ങനെയാണോ നശിപ്പിക്കപ്പെട്ടത് അതുപോലെ ഞാൻ അവരെ അവരെ കൊന്നു തീർക്കുമെന്നാണ് അവരുടെ ചെലവ് പറഞ്ഞിട്ടുള്ളത്. ബുഖാരി മുസ്ലിമുകളുടെ സംഭവം ഹദീസുകളാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഇത്രയും ദീനിയായിട്ട് മുൻപന്തിയിലുള്ള ആളുകൾ ഇത്രയും താക്കീതുകൾ അവതരിപ്പിക്കാനുള്ള കാരണം എന്താണ്? കാരണം അവർ ചെയ്യുന്ന കാര്യം ഈ ഫിത്രത്തിൽ അക്ഷരത്തിൽ സംഭവിച്ചതുപോലെ ഒരുപാട് തലമുറയാണ് അവർ നശിപ്പിക്കുക. ലക്ഷക്കണക്കിന് ആളുകളെ അവർ അവർ കാരണമായി ഒന്നെടുക്കപ്പെടും. അതല്ലേ സംഭവിച്ചിട്ടുള്ളത്? അവർ വലിയ ആവേശപൂർവ്വം ശക്തി സംഭരിച്ചുകൊണ്ട് പുറപ്പെട്ടു പോകും. അവരുടെ കൂട്ടത്തിൽ എല്ലാ ആളുകളും എന്നിട്ടോ എന്തെങ്കിലും മാറ്റം കഴിഞ്ഞിട്ടുണ്ടോ? ഒരുപാട് ഒരു ലക്ഷത്തിൽ പരാമരാമരാ മുസ്ലിമീങ്ങൾ ബാലകീങ്ങൾ ഉലമാക്കൾ മരിച്ചു പോവുകയല്ലാതെ കൊല്ലപ്പെടുകയല്ലാതെ എന്താണ് ചിത്രയിലൂടെ ആ യുദ്ധത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്? ഒരു ഫലമുണ്ടായില്ല. ഇതിന് സമാനമായിട്ടാണ് അല്ലെങ്കിൽ അതിലേറെ എത്രയോ മോശമായ. അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങളുടെ ഗുണപാഠമാണ് കൊടുക്കുന്നത്. അത് വായിക്കണമില്ല, അത് പഠിക്കണമില്ല. മാത്രമല്ല എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഈ ഖവാരിജികളെ കുറിച്ച് നരകത്തിലെ പട്ടികളാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ ഉമ്മത്തിൽ ഷെറുണ്ടാക്കുന്നവരാണ്. കാരണം മുസ്ലിമീങ്ങളുടെ രക്തത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത നിങ്ങളറിയോ ഈ ഫലസ്തീനെതിരെ ഫലസ്തീനു വേണ്ടിയിട്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ആളുകളാണ് അവരുടെ അടിയിലെന്ന് പറയുന്നത് തനിശിഷ്യായിട്ടാണ് അവരുടെ അടിസ്ഥാനം. എന്തോ അവർ ഫലസ്തീനെ സംരക്ഷിക്കുക എന്ന പേര് ആർക്കെതിരെയാണ് യുദ്ധം ചെയ്യുന്നത്? ഇസ്രായേലിനെതിരെ. പക്ഷേ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാണ് കുഫ്ഫാറുകളുടെ എതിരെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണോ 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 ശക്തി വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞത് എന്താണ്? വഅഇദു ലഹും മസ്തതഅതു മിനൽ ഖുവ, നിങ്ങൾക്ക് കഴിയും വിധം നിങ്ങൾ എന്ത് ചെയ്യണം, ശക്തി സംഭരിക്കണം. അല്ലാതെ ഈയാമ്പാറ്റകളായിട്ട് അവിടെ തോക്കിന്റെ മുമ്പിൽ ഇങ്ങനെ പോയിട്ട് കല്ലെറി അല്ലെങ്കിൽ അവിടെ അവിടെ നമ്മൾ അങ്ങോട്ട് കല്ലെറിയുമ്പോൾ അവിടെ ഇങ്ങോട്ടും ചെയ്യും ഇങ്ങോട്ടും ചെയ്യും വെടി പൊട്ടിക്കും മിസൈലായി എന്നിട്ടോ അവിടെ മുസ്ലിം നിങ്ങൾ മരിച്ചു തീരാണ് ചെയ്യുക. അങ്ങോട്ട്
കല്ലെറിയുമ്പോൾ മിസൈലേക്കും അവിടെ ഒന്നും സംഭവിക്കൂല. എന്താണ് ചെയ്യും? നമ്മുടെ ഭാഗത്ത് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആള് മരിച്ചു വരും. ബുദ്ധിയുള്ള ആളുകൾ ഇത് ചെയ്യോ? ഒരിക്കലും ചെയ്യൂല. ഇതാണ് നമ്മുടെ ഇപ്പൊ ഞാൻ തുടങ്ങിയ നമ്മുടെ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ ഇതുപോലെ കാണാൻ കഴിയുകയോ കാണാൻ കഴിയുക. ഈ പുല്ലാശത്തിന്റെ യുദ്ധത്തിൽ ഇത് കാണാൻ കഴിയും. അദ്ദേഹം നേതൃത്വം നൽകിയ യുദ്ധത്തിൽ കാണാൻ കഴിയും. അല്ലാതെ ഇസ്ലാമിന്റെ യുദ്ധത്തിൽ എവിടെയും കാണാൻ കഴിയില്ല. മുസ്ലിമീങ്ങൾ ഒരു സമയത്ത് യുദ്ധം ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായ വിജയത്തിലെ അവർക്ക് എത്തിക്കാനാണ് കഴിയുന്നത്. അതിനുള്ള ശാസ്ത്രത്തെ ഈമാനിയായിട്ട് അതേപോലെ തന്നെ ആയുധപരമായ ശാസ്ത്രത്തിണ്ടെങ്കിൽ മാത്രമേ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്താ ചെയ്യാം? ഹമാസ് അങ്ങനെ എപ്പോഴും ചെയ്യും, അവർക്ക് യുദ്ധം പ്രഖ്യാപിക്കും. എന്നിട്ടോ ഒരു ആറു മാസം യുദ്ധം തുറക്കും. എന്നിട്ടോ നല്ല പരാജയം വരും. ഒരു 5000 10000 ആളുകൾ പരിസ്ഥിതിയിൽ മുസ്ലിമീങ്ങൾ കൊല്ലപ്പെടും. അപ്പുറത്തെ ഭാഗത്ത് ഒന്നോ രണ്ടോ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാവുക. ഇതാണ് ഇതിനെന്താണ് പറയാ? വിഡ്ഢിത്തമെന്നാണ് ഇവിടെ പറയാം. എന്നിട്ട് എന്ത് സംഭവിക്കും അവസാനം? ഹമാസ് എന്താ പറഞ്ഞോ, നമ്മുടെ ഭാഗത്ത് 5000 ആളുകൾ മരിച്ചതിന്റെ എന്താ പ്രശ്നം? നമ്മളുടെ മുസ്ലിം സ്ത്രീകള് 5000 കുട്ടികൾക്ക് എതിരെ ജന്മം നൽകിയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ 5000 മരിച്ച ആളുകൾക്ക് ഒരു വിലയും അറിയില്ല. ഒരു മുസ്ലിമിന്റെ രക്തം എന്നുള്ളത് എത്ര വിലപ്പെട്ടതാണ്? കാബയേക്കാളും പവിത്രമാണ് ഒരു മുസ്ലിമിന്റെ രക്തം. അത് നമ്മൾ നേരിട്ട് കൊന്നില്ലെങ്കിലും ഇവർ നേരിട്ട് ഇപ്പൊ ആവശ്യം സൗദി അറേബ്യയിൽ പള്ളികളിൽ ബോംബ് സ്ഫോടനം നടത്തുന്നത്. അതുപോലെ തന്നെ മുസ്ലിമികളാണ് ഇത് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി അവരുടെ കൈയാൽ അവരുടെ കാരണമായിട്ട് കാഫിറുകൾ മുസ്ലിമികളെ കൊല്ലുകയാണെങ്കിലും അതിന്റെയും ഉത്തരവാദിത്വം ആർക്കാണ്? ആ കാരണക്കാരെ ആളുകൾ നമ്മളത് ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഇന്നലെ പഠിച്ച കാര്യമാണ് അലിബിൻ അബി താലിബ് കൊടുത്ത കാര്യം. മൂന്ന് കാര്യങ്ങളാണ് അതിൽ മൂന്നാമത്തെ കാര്യം എന്താണ്? ഒരു കാഫിറിന്റെ കൈയാലും ഒരു മുസ്ലിം കൊല്ലപ്പെടാൻ പാടില്ല. ഇവിടെ കാഫിറിന്റെ കൈയാലി നൂറുകണക്കിന് ആയിരക്കണക്കിന് മുസ്ലിമിയാണ് കൊല്ലപ്പെടുന്നത്. ആര് കാരണമായിട്ട്? ഈ ഹവാരിന്റെ കാരണമായി. നിങ്ങളറിയോ ഈ സെപ്റ്റംബർ 11 ആ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം, അതിൽ കുറച്ച് ആളുകൾ മരിച്ചു, ഒന്നും അറിയാത്ത കുറച്ച് ആളുകൾ മരിച്ചു. എന്നാൽ ഇസ്ലാമിനെതിരെ എല്ലാവരും പ്ലാൻ ചെയ്യുന്ന അതിന്റെ മുൻപന്തിയിലുള്ള കാഫറുകൾ അവർ മരിച്ചിട്ടുണ്ടോ? അതിനെതിരെ അത് മരിച്ചിട്ടില്ല. എന്നിട്ടോ അതിന്റെ പേരിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ അഫ്ഗാനിസ്ഥാനും ഇറാഖിലും അധിനിവേശം ഉണ്ടായി. അതിലോലോലോ ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളാണ് അതിലൂടെ വരുന്നത്. വടി കൊടുത്ത അടി എങ്ങനെയാണ് അങ്ങോട്ട് കല്ലെറിയുമ്പോൾ ഇങ്ങോട്ടാണ് മിസൈലാണ് അയക്കപ്പെടുന്നത്? അതുങ്ങൾ ആലോചിച്ചു. ഇതാണ് യുദ്ധം. ഇതൊന്നും ഇസ്ലാമിലെ മാതൃകയില്ലാത്ത യുദ്ധമാണ്. ഹവാരിജികളുടെ ഏർപ്പാടാണ്. അതിന്റെ തലപ്പത്തിലുള്ള ആളുകൾ ഈ പ്ലാഷത്തിനെ പോലുള്ള ആളുകൾ അവരുടെ ഉദ്ദേശം അധികാരം മാത്രമാണ്. ഒരിക്കലും ഇസ്ലാമിനെ സഹായിക്കില്ല. അതേപോലെ തന്നെ അധികാരമല്ലെങ്കിൽ ഇസ്ലാമിലെ രണ്ട് തരത്തിലുള്ള ശത്രുക്കളുണ്ട്. പ്രത്യക്ഷമായ ശത്രുക്കളുണ്ട്, പരോക്ഷമായ ശത്രുക്കളുണ്ട്. ഇസ്ലാമിന്റെ പേര് ഇസ്ലാമിലെ വേഷവും താടി മുടിയൊക്കെ നീട്ടിയിട്ട് എന്താണ് ഇസ്ലാമിന്റെ പേര് ജിഹാദിന്റെ പേരിൽ രംഗത്ത് വരും. ഇസ്ലാമിന് പരാജയം വിലക്കുവാണ്. അവർ ഇസ്ലാമിലെ ശത്രുക്കളാണ് എന്ന് നമ്മൾ എന്തിനു നമ്മൾ ഇവിടേക്ക് ഇതേപോലെ അൽക്കായ്ദയൊക്കെ ഇവിടെ നമ്മുടെ നാട്ടിൽ കുറേ ഉണ്ടായിട്ടല്ല. നമ്മുടെ നാട്ടിൽ പക്ഷേ നമ്മുടെ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്ലാമിന് വേണ്ടി വലിയ കാര്യങ്ങൾ സമർപ്പിക്കാനും അതേപോലെ ഇവരെ സംഭാവന ചെയ്യാൻ സാധിക്കുകയില്ല. അത് സത്യം. ആർക്കാണ് സാധിക്കുക? വളരെ ആത്മാർത്ഥതയുള്ള ഇസ്ലാമിന് വേണ്ടിയിട്ട് പ്രയത്നിക്കണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന യുവാക്കൾക്കാണ് ഇസ്ലാമിന് വേണ്ടി വലിയ സംഭാവനകൾ അർപ്പിക്കാൻ. അവർ കുറച്ച് മതിയാകും, 5 or 10 ആളുകൾ മതിയാകും. അവർ ഇതേപോലെ ഹവാരിജികളുടെ കൂടെ പോയി കഴിഞ്ഞാലോ ഇസ്ലാമിന് നാശം മാത്രമേ ഉണ്ടാവുള്ളൂ. അവരെവിടേക്ക് വരണം? സുന്നത്തിലേക്ക് വരണം, യഥാർത്ഥ ഇസ്ലാമിലേക്കും യഥാർത്ഥ ജിഹാദിലേക്കും അവർ വരാൻ കഴിയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്യുന്നത് കാര്യം. അപ്പോ ഇത് നമ്മൾ കൃത്യമായി മനസ്സിൽ വെക്കേണ്ട ഒരു സംഭവമാണ്. മറ്റുള്ള ആളുകൾക്ക് ഇതിന്റെ കലർന്നിട്ടുള്ള ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുമായ സംഭവങ്ങളാണ്.